ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയുടെ സഹായത്തിനായിട്ട് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. അമ്മേ, ദൈവമായ കർത്താവേ, ദൈവമേ, അവിടുത്തെ ശ്രേഷ്ഠ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നു. ദൈവമേ, അനുഗ്രഹത്തോടെ നീ ഞങ്ങളെ അവിടുന്ന് വഴി നടത്തണമേ. ഞങ്ങൾ അവിടുത്തെ തിരുവചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നീ ഞങ്ങളോട് ഇടപെടണമേ. ജീവന്റെ വചനങ്ങളെ ദൈവമേറ്റം വിശുദ്ധിയോട് സ്വീകരിപ്പാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് 30, 60, 100 വരട്ടെ ആയിട്ട് ഫലം കായ്പാനും ഞങ്ങളെ അവിടെ സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ മാനുഷികമല്ല എന്നുള്ള ബോധ്യത്തിലേക്ക് ഞങ്ങൾ നയിക്കണമേ. പരിശുദ്ധാത്മാവിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവിൽ നിന്ന് ഞങ്ങളോട് ഇടപെടണമേ. അവിടുത്തെ ജീവന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. വചനം ദൈവമേ ശക്തിയോടെ തുറന്നു കൊടുക്കുവാൻ ആവശ്യമായിരിക്കുന്ന ദാനങ്ങളെ അടിയനക്ക് പറയണമേ. ദൈവം ഒഴിഞ്ഞ അനുഭവമാകുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവുന്നു ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് അവിടുത്തെ ജനത്തോട് പറയുവാനായിട്ടുള്ളത് ദൈവം അടിയന്റെ നാവിൽ നിന്നോട് വർഷിക്കണമേ. കേൾക്കുന്ന വചനത്തെ വിശ്വാസത്തിൽ ദൈവമേ സംസ്വീകരിപ്പാനും ദൈവമേ അതിനെ നല്ല നിലത്ത് വീണ വിത്തുപോലെ 30, 60, 100 വരെ ആയിട്ട് ഫലം കായ്പാനും തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. മറുത്തവരെ പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അവിടുന്ന് വാഴ്ത്തണമേ. നല്ല നിലയിൽ ഈ പ്രസ്ഥാനത്തെ നയിപ്പാൻ ആവശ്യമായിരിക്കുന്ന കൃപ ദൈവമേ അടിയങ്ങൾക്ക് തരണമേ. സദമാന്റെ വൃത്തിയുമായിട്ട് ഓർക്കുന്നു. ദാനമായി കൊടുക്കുന്ന കൊച്ചു വൈദ്യനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും ദൈവമേ അവിടുന്ന് കൊടുക്കണമേ. ബലാരിസ്യമെന്ന രോഗം നിന്നും പ്രയാസമൊന്നും വേണ്ടി ഉള്ളണമേ. പൂർണ്ണവളർച്ചയിൽ കുഞ്ഞിനെ എത്തിക്കണമേ. വിജയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തന മേഖലയിൽ കൂടെ ഇരിക്കണമേ. റീജിയണൽ സെക്രട്ടറിമാരെയും ദൈവമേ യൂണിറ്റ് സെക്രട്ടറിമാരെയും എല്ലാ അംഗങ്ങളെയും അവരുടെ ആയിരുന്നു കേട്ടു. ഇതിൽ സംബന്ധിക്കുന്നവരെയും പ്രാർത്ഥനയുടെ ആത്മാവിൽ തന്നെ സ്വീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അടിയന്റെ കുറവ് ദൈവമേ ഇതിനെ കണക്കിടരുതേ. ദൈവമേ അവിടുത്തെ വചനങ്ങളെ പ്രഘോഷിപ്പാൻ തക്കുന്ന അടിയന്റെ നാവിൽ ശക്തി വരണമേ. ഇത് രാത്രി കൃപയിൽ പൊതിയണമേ. പരിശുദ്ധാത്മാവിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവിൽ നിന്ന് ഞങ്ങളോട് ഇടപെടണമേ. നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കുന്നാളും സ്തുതിപ്പാനായിട്ട് തന്നെ. അമ്മേ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും അനുഗ്രഹത്തോടെ വീണ്ടും ഒരിക്കൽ കൂടെ ഈ ക്ലാസിന്റെ അനുഭവത്തിൽ ആയിരിക്കാൻ കൊണ്ടും തമ്പുരാൻ കൃപ ചെയ്തു. അവിടുത്തെ കൃപക്കായ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. അവിടെ അവിടെ ആയിരുന്ന് വിശ്രമിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാം കഴിഞ്ഞ ആഴ്ച യോഹന്നാൻ എഴുതിയ വെളിപാടിന്റെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മളത് കേട്ടത്. ആദ്യ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് 1-8 verses നമ്മൾ കണ്ടു. അതിനുശേഷം യോഹന്നാൻ അപ്പോസ്തലന് കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന, ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാഗം കണ്ടു. കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലനുണ്ടാവുന്ന പ്രതികരണമായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. 7 സഭകൾക്കുള്ള ദൂത് എന്ന് പറഞ്ഞത് എഴുതുവാൻ തക്കുള്ള ആഹ്വാനവും അവിടെ തരുന്നുണ്ട്. ഇന്ന് നമ്മൾ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാം ചാപ്റ്ററും 2-3 chapters ഏഴ് സഭകൾക്കുള്ള ദൂത് എന്നുള്ള നിലയിൽ നമുക്ക് കാണുവാനായിട്ട് നോക്കുന്നത്. 7 സഭകൾക്കുള്ള ദൂത് എന്നുള്ള നിലയിൽ കാണുന്നത്. ഇത് പുതിയ നിയമ എഴുത്തുകാരിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും ഏറ്റവും കൂടുതൽ വ്യാഖ്യാനം നടത്തുകയും ചെയ്തിട്ടുള്ള ഭാഗമാണ് 7 സഭകൾക്കുള്ള ഈ ദൂത് എന്നുള്ളത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞതൊന്നോടൊന്ന് വ്യക്തമാക്കിയിട്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ഞാൻ മെസഞ്ചറിനെ കുറിച്ച് പറഞ്ഞാലും 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്നുള്ളത് പറഞ്ഞു. വൺ ഓഫ് ദ ഗ്രേറ്റ് പ്രോബ്ലംസ് ഓഫ് ദ റിവലേഷൻ ഈസ് ടു ഡിസൈഡ് വാട്ട് ജോൺ മീൻസ് ബൈ ദ ഏഞ്ചൽസ് ഓഫ് ദ ചർച്ചസ്. എന്നുള്ളത് പല നിലയിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. മോർ ദാൻ വൺ എക്സ്പ്ലനേഷൻ ഹാസ് ബീൻ ഓഫേർഡ്. ദ ഏഞ്ചൽസ്, ഇതിനെ ഗ്രീക്ക് വേർഡിൽ ഉപയോഗിക്കുന്ന ആഞ്ചലോസ് എന്ന വാർഡ് AGGELOS, ഏഞ്ചലോസ് എന്ന് തന്നെയാണ് അത് പറയുന്നത്. ഇറ്റ് ഹാസ് ടു മീനിങ്സ്. ഫസ്റ്റ് മീനിങ് ഇസ് ഇറ്റ് ഈസ് ഏഞ്ചൽ, ആൻഡ് സെക്കൻഡ് മീനിങ് ഇറ്റ് ഈസ് എ മെസഞ്ചർ. ദൂതൻ എന്നുള്ള വാക്കുമുണ്ട്, അതുപോലെ തന്നെ മാലാഹ എന്നുള്ള വാക്കും ഇതിനകത്ത് കാണാനായിട്ടുള്ളൂ. ദൈവത്തിന്റെ ദൂതൻ, ദൈവത്തിന്റെ മാലാഹ എന്നുള്ളത് പുതിയ നിയമത്തിൽ വിശേഷാൽ അർത്ഥത്തിലാണ് ഏഞ്ചൽസ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഏഞ്ചൽസ് സഭകളുടെ മാലാഹകൾ എന്നുള്ളത് കൊണ്ട് യോഹന്നാൻ അർത്ഥമാക്കുന്നത് എന്നാണെന്ന് ഇവിടെ നിർണ്ണയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓരോ എഴുത്തിനും ഓരോ സഭയുടെ മാലാഹയ്ക്കാണ് എഴുതുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു മാലാഹ, ദൂതൻ എന്ന രണ്ട് അർത്ഥങ്ങളുണ്ട്. എന്നാൽ ഈ കോണ്ടെക്സ്റ്റിൽ രണ്ടാമത്തെ അർത്ഥത്തിനാണ് കൂടുതൽ പ്രസക്തി ഉള്ളത്, ദൂതൻ എന്നുള്ളത്. രണ്ടാമത്തെ ദൂതൻ എന്നുള്ള വാക്കിനാണ് കൂടുതൽ പ്രസക്തി എന്ന് പറയുന്നത്. ദ വേർഡ് ഏഞ്ചലോസ് ഇൻ ഗ്രീക്ക് പ്രൊനൗൺസ് ഇറ്റ് സജസ്റ്റ് ദ ഏഞ്ചലോസ് മീൻസ് എല്ലാ സഭകളിലും ദൂതൻ, മെസഞ്ചർ എന്നുള്ളൊരു അർത്ഥത്തിൽ പറയുന്നുണ്ട്. എല്ലാ സഭകളിൽ നിന്നും ദൂതന്മാർ വന്ന് അത് സ്വീകരിച്ചു. ഇറ്റ് സജസ്റ്റഡ് ദാറ്റ് മെസഞ്ചേഴ്സ് ഓഫ് ഓൾ ദ ചർച്ചസ് ഹാവ് അസംബിൾഡ് ടു റിസീവ് ദ മെസ്സേജ് ഫ്രം ജോൺ ടു ടേക്ക് ഇറ്റ് ബൈ ടു ദർ കോൺഗ്രിഗേഷൻ. ഇഫ് ദാറ്റ് ഈസ് സോ, ഈച്ച് ലെറ്റർ വിൽ ബിഗിൻ ദ മെസഞ്ചർ ഓഫ് ദ ചർച്ച്. As far as the Greek goes, this is perfectly possible and it gives good sense. But the difficulty is that angelos is used in the revelation about 50 times. ഇവിടെ ദൂതൻ എന്നുള്ള അർത്ഥമാണ്, പക്ഷെ മറ്റുള്ള ഭാഗത്ത് മാലാഹ എന്നുള്ള അർത്ഥത്തിൽ തന്നെ അതിനെ കാണാനായിട്ടൊക്കും. ഇത് സിദ്ധാന്തപരമായിട്ട് ശരിയാണെങ്കിലും മറ്റ് പല ഭാഗങ്ങൾ അതിനെ ഉപയോഗിക്കുമ്പോൾ അത് മാലാഹ എന്ന് തന്നെയാണ് എന്നുള്ള ഒരർത്ഥമാണ് ഒന്നാമത് പറയാനായിട്ടുള്ളത്. രണ്ടാമത്, ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് ഏഞ്ചലോസ് മീൻസ് ദ ബിഷപ്പ് ഓഫ് ദ ചർച്ച്, ദ പാസ്റ്ററൽ ലീഡർഷിപ്പ് ഓഫ് ദ ലോക്കൽ ചർച്ചസ് എന്നുള്ളതാണ് രണ്ടാമത്തെ മീനിങ്. ഇറ്റ് സജസ്റ്റഡ് ദാറ്റ് ഈദർ ദാറ്റ് ദ ബിഷപ്പ് ഓഫ് ദ ചർച്ചസ് ഹാവ് ഗാദേർഡ് ടു മീറ്റ് ജോൺ or that he is directing this letters to them. ഓരോ സഭയുടെയും ബിഷപ്പുമാര് എന്നുള്ള ഒരർത്ഥം ഇതിന് കാണുന്നുണ്ട്. ഇത് അനുകൂലമായി കാണാനായിട്ട് വെക്കുന്നത് മലാഹി പ്രവചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ അവിടെ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു വാക്യം കാണുന്നുണ്ട്. പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവന്റെ അടുക്കൽ വരണം, അവൻ സൈന്യങ്ങളുടെ കർത്താവിന്റെ ദൂതനാകുന്നു. മലാഖി പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യം. ഇവിടെ പുരോഹിതനെ കർത്താവിന്റെ ദൂതനായിട്ട് തന്നെ ചിത്രീകരിക്കുന്നുണ്ട്. ആദ്യത്തെ ക്രിറ്റിസിസം പോലെ തന്നെ അത് വ്യക്തിക്ക് കൊടുക്കുന്നു. ഈ സംജ്ഞയും വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നു. ഒരുപാട് പുസ്തകത്തിൽ മറ്റൊരിടത്തും ഇങ്ങനെയുള്ളത് കാണുന്നില്ല. മൂന്നാമതായിട്ട്, ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് ദിസ് ഹാസ് ടു ഡു വിത്ത് ദ ഐഡിയ ഓഫ് ഗാർഡിയൻ ഏഞ്ചൽസ്. കാവൽ ദൂതനെ ഉദ്ദേശിച്ച് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് അഭിപ്രായമുണ്ട്. അഭിപ്രായ ചിന്തയിൽ ഇത് വളരെ പ്രധാനമുള്ളത്. ഓരോ രാജ്യത്തിനും അതിന്റെ കാവൽ ദൂതനുണ്ട് എന്നുള്ളത് പഴയ നിയമ സങ്കല്പമാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം 13:20-21. The book of Daniel chapter 10:13-20-21. ഇസ്രയേലിന്റെ കാവൽ ദൂതൻ മീഖായേൽ ആണെന്നുള്ള ഒരു ചിന്തയുണ്ട്. അത് ദാനിയേൽ പുസ്തകം 10:21 വാക്യത്തിലുണ്ട്. സഫഹുക്ക് കാവൽ ദൂതൻ ഉള്ളതുപോലെ തന്നെ ജനത്തിനും കാവൽ മാലാഖയുണ്ട്, കാവൽ ദൂതനുണ്ട്. നമുക്ക് പത്രോസിന്റെ പത്രോസ് കാരാഗ്രഹ വിമുക്തനായിട്ട് മർക്കോസിന്റെ അമ്മയുടെ അമ്മ മറിയയുടെ ഭവനത്തിൽ വന്ന് മുട്ടുമ്പോൾ രോദ എന്ന ബാല്യക്കാരി എന്ന് പറയുന്നുണ്ട്, അത് പത്രോസാണ്. അപ്പൊ അവിടെ അവള് പറയുന്നുണ്ട്, അവര് പറയുന്നുണ്ട്, നിനക്ക് ഭ്രാന്താണ്, അത് അവന്റെ കാവൽ മാലാഖ ആയിരിക്കും. അപ്പോൾ സ്ഥല പ്രവർത്തികൾ 12:15 വാക്യത്തിൽ വീണ്ടും കർത്താവ് തന്നെ പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 18:10 വാക്യം, സെയിന്റ് മാത്യു chapter 18:10, Jesus himself spoke of the angels who guard a little child. ഈ ചെറിയവരിൽ ഒരുവനെ നിന്ദിക്കാതിരിക്കാൻ നോക്കിക്കൊള്ളുക, അവരുടെ മാലാഖമാർ സ്വർഗത്തിലുള്ള എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. നാലാമതായിട്ട് both Greeks and Jews believed that every earthly thing had heavenly counterpart എന്നുള്ള ഒരു ചിന്തയുണ്ട്. എല്ലാ ഭൗമിക കാര്യങ്ങൾക്കും അതിന് സമാനമായ ഒരു സ്വർഗീയ സത്തയുണ്ട് എന്നുള്ളത് ജൂയിഷിന്റെയും ഗ്രീക്കിന്റെയും ചിന്തയിൽ ഉള്ള ഒരു കാര്യമാണ്, സമാന സത്തയുണ്ട്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ സഭയുടെ ആദർശ സത്തയാണ് മാലാഖ. ആകയാൽ സഭകളെ സംബോധന ചെയ്യുന്നത് അവർക്ക് ആദർശപരമായി തീരേണ്ട നാമധേയം ഉപദേശിച്ച. ഇത് നാല് വിശദീകരണത്തിൽ നാലാമത്തെ ഇതാണ് കൂടുതൽ, ഒന്നും പൂർണ്ണമായിട്ടുള്ളതല്ലെങ്കിലും നാലാമത്തെ വിശദീകരണമാണ് ഒരല്പം കൂടി യുക്തിസഹമായിട്ട് കാണുന്നത്. കാരണം മാലാഖയും സഭയും ഒന്നു തന്നെയാണ്. എന്നുള്ള സങ്കല്പത്തിൽ പറയുമ്പോൾ ആ സഭയോട് തന്നെ, സഭയ്ക്ക് തന്നെ കൊടുക്കുന്ന ദൂത് എന്നുള്ളതാണ് അതിനകത്ത് കാണുവാനായിട്ട് വെക്കുന്നത്. അതുകൊണ്ട് നാലാമത്തേതിനാണ് കൂടുതൽ യുക്തിസഹം എന്നുള്ളതാണ് ഇവിടെ ഓർമ്മിപ്പിച്ചത്. 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് 2-3 അധ്യായത്തിൽ ഞാൻ പറഞ്ഞു, അത് 7 സഭകൾക്കുള്ള ദൂതുകളാണ്. വ്യാഖ്യാതാക്കളുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു ഭാഗമാണ് 7 സഭകൾക്കുള്ള ദൂത്. ഓരോ സഭയിലെയും പ്രശ്നങ്ങളെ പറ്റി എഴുത്തുകൾ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അത് 7 വ്യത്യസ്ത ലെറ്ററുകളായിട്ടാണെങ്കിലും എല്ലാം ഒരേ ശൈലിയാണ് അതിന് കാണുന്നത്. ഓരോ എഴുത്തിലും ക്രിസ്തു യോഹന്നാനോട് കൽപ്പിക്കുന്നു, തുടർന്ന് മഹത്വമായ ക്രിസ്തുവിനെ പോലെയുള്ള ഒരു വിവരണം നൽകിക്കൊണ്ടാണ് സഭയ്ക്കുള്ള ദൂത് അറിയിക്കുന്നത്. എല്ലാ എഴുത്തുകളിലും ഞാൻ അറിയുന്നു, ഐ നോ എന്നുള്ള ഒരു പദമുണ്ട്. ഞാൻ അറിയുന്നു, സഭയുടെ അവസ്ഥ ഞാൻ അറിയുന്നു, സഭയെ അറിയുന്നു, ജനത്തെ അറിയുന്നു, ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു എന്നുള്ളത്, ക്രിസ്തു നേരിട്ട് അറിയുന്നു എന്നുള്ളത് ജ്യോതിപ്പിക്കുവാനായിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നേട്ടങ്ങളും വീഴ്ചകളും ചേക്ക് കൊടുത്ത് പറയുന്നുണ്ട്, അവസരയോചിതമായി എന്നെ പ്രശംസിക്കുകയോ ശാസിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യുന്നുണ്ട്. മാനസാന്തരപ്പെട്ട് അതിന്റെ ശൈലി പരിശോധിക്കുവാനോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനോ ഉള്ള ഉദ്ബോധനം അതിന് കൊടുക്കുന്നുണ്ട്. എഫേസസ്, പെർഗമോസ്, സർദീസ്, ലവദോക്കിയ എന്നീ സഭകളോട് ഇതിന്റെ ശൈലി പരിശോധിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണെങ്കിൽ, മാനസാന്തരപ്പെട്ട പ്രവർത്തനത്തിന്റെ പ്രവർത്തന ശൈലി പരിശോധിക്കുവാനായിട്ടാണ് ആഹ്വാനം ചെയ്യുന്നതെങ്കിൽ, സ്മർണ, സുതൈര്യ, ഫിലാഡൽഫിയ എന്നീ സഭകളോട് പറയുന്നത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള ഒരു ആഹ്വാനമാണ്. ക്രിസ്തുവിന്റെ രാജ്യത്തിൽ വിജയിക്ക് ലഭ്യമാകുന്ന പ്രതിഫലം ഓരോ സഭയ്ക്കും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഓരോ ലെറ്റേഴ്സും അവസാനിപ്പിക്കുന്നത്. ഈ ലെറ്ററിനെ പൊതുവായിട്ട് നമ്മൾ നോക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ജീവിതത്തെ കുറിച്ച് വെളിച്ചമാണ് ഓരോ സഭകളുടെയും അതിന്റെ പ്രശ്നങ്ങൾ. ഈ സഭകൾക്ക് നേരിടേണ്ടി വന്നിരുന്ന ബുദ്ധിമുട്ടുകള് ഭരണാധികാരികളിൽ നിന്നുള്ള പീഡനം, രണ്ടാമത് സഭയിൽ അകത്തു നിന്നുള്ള ഇൻസൈഡിൽ നിന്നുകൊണ്ട് തന്നെ ഉള്ള ആളുകളുടെ വിശ്വാസ വിപരീതം. The letters to the seven churches all follow a standard format. John is commanded to write the angel of the church. Second, a short introduction of the Christ with a descriptive title follows. Third, the state of the church is summarized, beginning with the saying, I know, followed by praying for rebuke. Exhortations are given. The message concludes with, He who has ears to hear, let him hear. And a special promise to him when overcomes. അത് അതിജീവിക്കുമ്പോൾ അതിജീവിക്കുന്നതിന് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. ഇവിടെ എഫേസസിനുള്ള ലേഖനത്തിൽ ആദ്യം 1 മുതൽ 7 വരെയുള്ള വാക്യമാണ് എഫേസസിലെ സഭയ്ക്കുള്ള എഴുത്ത്. എഫേസസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവൾക്കുള്ള നടുവിൽ നടക്കുന്നവൻ അരളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തോലന്മാരായിരിക്കെ ഞങ്ങൾ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നീ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കളവന്മാരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്ന ഒരു നന്മ നിനക്കുണ്ട്. ഞാനും അത് പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നു എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും എന്ന് ഇവിടെ പറയുന്നു. ഇവിടെ ആദ്യത്തെ ലെറ്റർ ആണ് ഞാൻ വായിച്ചത്. ആദ്യത്തെ ലെറ്റർ എഫേസസ് സഭയ്ക്ക് എഴുതുന്ന എഴുത്താണ്. ഈ നിയമകാലത്ത് ഏറ്റവും പ്രമുഖ പട്ടണമായിരുന്നു ഈ എഫേസസിലെ സഭ. എഫേസസ് എന്ന പട്ടണം ഏഷ്യാമൈനറിന്റെ തലസ്ഥാനം പെർഗമം ആയിരുന്നു. പക്ഷേ ഏറ്റവും വലിയ പട്ടണം, പ്രമുഖ നഗരം അത് എഫേസസ് ആയിരുന്നു. ഈ എഫേസസിനെ കുറിച്ച് പറയുന്നത് ഈ അതിന്റെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക തലസ്ഥാനങ്ങളല്ലെങ്കിൽ പോലും പ്രമുഖ പ്രഥമ നഗരം എന്നതാണ്. നമുക്കറിയാം ചില രാജ്യത്ത് അതിന്റെ തലസ്ഥാന നഗരി ആയിരിക്കത്തില്ല കൂടുതൽ പ്രാധാന്യമുള്ള പട്ടണം. യുഎസിനെ സംബന്ധിച്ചിടത്തോളം വാഷിങ്ടൺ ഡി സി അതിന്റെ ക്യാപിറ്റൽ ആണെങ്കിലും ന്യൂയോർക്കിലാണ് കൂടുതൽ വലിയ പട്ടണം, വലിയ സംസ്ഥാനം എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നു. അതുപോലെ ഇവിടെ ഏഷ്യ മൈനറിലെ ക്യാപിറ്റൽ പെർഗമമാണെങ്കിലും ഇതിന്റെ ഏറ്റവും പരമപ്രധാനമായ നഗരം അത് എഫേസസ്. എഫേസസിന്റെ പദവി നാമം ആസിയയിലെ പ്രഥമവും പരമപ്രധാനവുമായ മൂല നഗരം എന്നാണ് പറയുന്നത്. റോമൻ ഗ്രന്ഥകാരന്മാർ ഇതിനെ ആസിയയുടെ ദ്വീപം എന്ന് വിളിച്ചു. പെർഗമം വാസ് ദ ഒഫീഷ്യൽ ക്യാപിറ്റൽ ഓഫ് ദ പ്രോവിൻസ് ഓഫ് ഏഷ്യ. But Ephesus was the far of its greatest city. It claimed as its top title, the first and the greatest metropolis of Asia. A Roman writer called the Lumen Asia, the light of Asia. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇതിന്റെ പ്രിയമെന്റ് ആയിട്ടുള്ള ഗ്രേറ്റ്നെസ്സിന് പല കാരണങ്ങൾ ഇതിന് ഉണ്ട്. ഒന്നാമത് യോഹന്നാന്റെ കാലത്ത് ആസിയയിലെ ഏറ്റവും വലിയ തുറമുഖം എഫേസസ് ആയിരുന്നു. ഏറ്റവും വലിയ തുറമുഖ പട്ടണം എഫേസസ് ആയിരുന്നു. ഇതിന്റെ പദവി നാമം ഞാൻ പറഞ്ഞ മൂല നഗരം എന്നുള്ള നിലയിൽ ഇതിനെ അറിയപ്പെടുന്നു. ഇത് വലിയ തുറമുഖമായിരുന്നു. ക്രൈസ്തർ താഴ്വരയിലൂടെ കടന്നു പോകുന്ന പാതകളുടെ സംഗമ സ്ഥാനം ഇതാ. ക്രൈസ്തർ നദീതീരത്തായിരുന്നു ഈ പണ്ടുകാലങ്ങളിൽ നഗര നദികളോട് ചേർന്നുള്ള പട്ടണമാണ് പെട്ടെന്ന് വ്യാപാര കേന്ദ്രമായിട്ട് ഉയരുന്നത്. പണ്ട് സിവിലൈസേഷൻസ് ഒക്കെ ഫ്ലറിഷ് ചെയ്തതും നദീതീരത്താണ്. ഇന്നത്തെ പോലെ റെയിൽ ഗതാഗതമോ റോഡ് മാർഗമുള്ള ഗതാഗതമോ അതോ വ്യോമ മാർഗമായിട്ടുള്ള വ്യാപാരങ്ങളൊന്നും അന്ന് ഫ്ലറിഷ് ചെയ്തിരുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ള നദികൾ കൂടെ ഉള്ള ഗതാഗതമായിരുന്നു. അപ്പൊ ഈ തുറമുഖ പട്ടണങ്ങൾക്ക് ചേർന്നുള്ള നദികളോട് ചേർന്നുള്ള പട്ടണം പെട്ടെന്ന് അത് വളർച്ച പ്രാപിച്ചു. ഇവിടെ എഫെസസ് പട്ടണവും ക്രൈസ്തർ നദീതീരത്തുള്ള ഒരു വലിയ പട്ടണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ പട്ടണം എത്രയും പെട്ടെന്ന് വളരാൻ ആളുകൾക്ക് കൂടുതൽ കടന്നു വരുവാൻ ബിസിനസ് നടത്താൻ ഈ പട്ടണം ഉപകരിച്ചു എന്നുള്ളത് കാണുവാനായിട്ട് നോക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത് സ്വർണം, വെള്ളി, രത്നങ്ങൾ, മുത്തുകൾ, മൃദുല വസ്ത്രം, ധൂമ്ര വസ്ത്രം, പട്ട്, തടികൾ, ദന്തനിർമ്മിതമായിട്ടുള്ള ശില്പങ്ങൾ, മാർബിളുകൾ, ഏലം, മീറ, കുന്തിരുക്കം, അടിമകൾ, ഇതൊക്കെ അവിടെ വ്യാപാരത്തിന് കൊണ്ടുവന്നിരുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ 18-ാം അധ്യായത്തിൽ ബാബിലോണിന്റെ പതനത്തെ കുറിച്ച് കാണുമ്പോൾ ആത്യന്തികമായിട്ട് അത് റോമ സാമ്രാജ്യത്തിന്റെ അധപതനമാ ഈ ഒരു പട്ടണത്തിന്റെ തകർച്ചയും ആകാം എന്ന് വില്യം ബാർക്ലേ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. ആസ്യയുടെ വ്യാപാര കേന്ദ്രം എന്നുള്ള നിലയിൽ ഈ എഫെസസ് പട്ടണത്തെ അറിഞ്ഞിരുന്നു. ബോംബെ പട്ടണത്തെ ഇന്ത്യയുടെ ഗേറ്റ് വേ അറിയപ്പെടുന്നത് പോലെ എഫെസസിനെ ഗേറ്റ് വേ ഓഫ് ആസ്യ എന്ന് വിളിക്കാം. അതിന് നിയമപ്രകാരമുള്ള ഒരു പദവിയും അതിന് കിട്ടിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ രാജവീഥികൾ റോമിലേക്കുള്ള രാജപാത എഫെസസിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഉൾക്കാലത്ത് രക്തസാക്ഷികളെയും കൊണ്ടുപോകുന്ന പാത രക്തസാക്ഷികളെ കൊല്ലുവാനായിട്ട് കൊണ്ടുപോകുന്ന പാത ഇതായതുകൊണ്ട് സെന്റ് ഇഗ്നേഷ്യസ് ഈ എഫെസസിലൂടെയുള്ള വഴിയെ രക്തസാക്ഷികളുടെ രാജവീഥി എന്ന് വിളിച്ച് ആയിട്ടും പറയുന്നുണ്ട്. ചരിത്രത്തിൽ പറയുന്നുണ്ട് രക്തസാക്ഷികളുടെ രാജവീഥി. റോമിലേക്കുള്ള എല്ലാ രാജപാത എഫെസസ് കൂടി ആയിരുന്നു. അതുകൊണ്ട് ഈ പാത വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. ഭൂമിശാസ്ത്രപരമായ സ്ഥാനമഹിമയാണ് ഇതിന്റെ സമ്പദ്സമൃദ്ധിക്കുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത് എഫെസസ് വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പദവികൾ ഉണ്ടായിരുന്നു. അതൊരു സ്വതന്ത്ര നഗരമായിരുന്നു. മറ്റു പല പട്ടണങ്ങളെക്കാൾ കൂടുതൽ അധികാരവും സ്വാധീനവും അവകാശങ്ങളും ഈ രാഷ്ട്രീയ പദവി മൂലം ഇതിനുണ്ടായിരുന്നു. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന് സാധാരണ സംസ്ഥാനത്തിലില്ലാത്ത ചില പ്രാധാന്യവും ഇമ്പോർട്ടൻസും കാണുന്നുണ്ട്. അതുപോലെ ഈ എഫെസസിനും ചില രാഷ്ട്രീയമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. ഇറ്റ് വാസ് എ ഫ്രീ സിറ്റി ഇൻ ദ റോമൻ എംപയർ. സെർട്ടൻ സിറ്റീസ് വർ ഫ്രീ സിറ്റീസ്. ദേ ഹാഡ് ദാറ്റ് ഓണർ കൺഫേർഡ് അപ്പോൺ ദം ബിക്കോസ് ഓഫ് ദർ സർവീസസ് ടു ദ എംപയർ. എ ഫ്രീ സിറ്റി വാസ് വിത്തിൻ ഇറ്റ്സ് ലിമിറ്റ് സെൽഫ് ഗവേണിംഗ് and it was exempted from ever having Roman troop garrison there. Further, Ephesus held yearly the most famous games in Asia, which attracted people from all over the province. ഇതിന് ചില പ്രത്യേക പ്രാധാന്യമുണ്ടായിരുന്നു. ആ സ്വന്തം പരിധിക്കുള്ളിൽ സ്വയംഭരണ അവകാശമുണ്ടായിരുന്നു. ഇങ്ങനെ സ്വയംഭരണം ഉള്ളതുകൊണ്ട് റോമൻ പട്ടാളം അവിടെ താവളം അടിച്ചുകൂടാ. ചില സർക്യൂട്ട് കോർട്സ് ഉണ്ടായിരുന്നു. ചില പ്രധാന കളികൾ സ്റ്റേഡിയം അവിടെ ഉണ്ട്. അതുകൊണ്ട് ബഹുസഹസ്രം ആളുകൾ അവിടെ വന്ന് കൂടുക പതിവായിരുന്നു എന്നുള്ളതും ഈ എഫേസസ് പട്ടണത്തിന്റെ ഒരു പ്രാധാന്യമാണ്. മൂന്നാമതായിട്ട് എഫേസസ് പട്ടണത്തിന്റെ മറ്റൊരു പ്രാധാന്യം, അർത്തെമിസ് ദേവിയുടെ ആരാധന കേന്ദ്രമായിരുന്നു ഈ എഫേസസ് പട്ടണം. ഈ നഗരം പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായിരുന്നു ഈ ആരാധനാ കേന്ദ്രം. അർത്തെമിസ് ദേവിയുടെ ക്ഷേത്രം, ഇതിനെക്കുറിച്ച് പറയുന്നത് 424 അടി നീളം, 220 അടി വീതി, 120 സ്തംഭങ്ങൾ, ഓരോന്നിനും 60 അടി ഉയരം. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ടെമ്പിളിനെ കുറിച്ച് പറയുന്നത്. എഫേസസ് വാസ് സെന്റർ ഓഫ് വർഷിപ്പ് ഓഫ് അർത്തെമിസ്. അർത്തെമിസ് ദേവിയുടെ വിഗ്രഹം എന്ന് പറയുന്നത് പ്രാചീന കാലത്തെ അതിഭാവന വിഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം നമ്മൾ അതിനെ കുറിച്ച് വായിച്ചാൽ, ആക്ട്സ് ചാപ്റ്റർ 19, അവിടെ അർത്തെമിസ് ദേവിയുടെ അമ്പലത്തിന്റെ മാതൃകയിൽ വെള്ളിത്താട്ടാമ്മമാര് അമ്പലം ഉണ്ടായിക്കൊണ്ട് വിട്ടിരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഡെമത്രിയോസ് എന്ന് പറയുന്ന തൊഴിലാളി നേതാവ് വഴക്കുണ്ടാക്കുന്നതും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. 19-ാം അധ്യായം അത് പൂർണ്ണമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം കാണാം. അവിടെ പറയുന്നുണ്ട്, നമ്മുടെ തൊഴിൽ അപകാശമായി തീരും എന്ന് അപകടം മാത്രമല്ല, പിന്നെയോ മഹാദേവതയായ അർത്തെമിസിന്റെ അമ്പലം പൂർണ്ണമായി അവഗണിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അർത്തെമിസ് ദേവിയുടെ കൊട്ടാരം, അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ്. പുരാതന ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ഈ അർത്തെമിസ് ദേവിയുടെ കൊട്ടാരം. അത് എഫേസസിന്റെ ഒരു പ്രാധാന്യം ഉണ്ടാവുന്ന വിഷയമാണ്. 4-ാമതായി, പേഗൻ അന്ധവിശ്വാസത്തിന് ഫേമസ് ആയിട്ടുള്ള ഒരു പട്ടണമാണ്. എഫേസസ് വാസ് നൊട്ടോറിയസ് സെന്റർ ഫോർ പേഗൻ സൂപ്പർസ്റ്റിഷൻ. ഇറ്റ് വാസ് ഫേമസ് ഫോർ എഫേഷ്യൻ ലെറ്റേഴ്സ്, ആംലുട്സ് ആൻഡ് ചാംസ് വിച്ച് വാസ് സപ്പോസ് ടു ബി ഇൻഫാലിബിൾ റെമഡീസ് ഫോർ സിക്നസ്, to bring children to those who are childless and to ensure success in any undertaking. And people came from all over the world to buy them. When andhavishwasathina yetam kuprasiddhi nediya oru nagarama ee Ephesus, adinathe pradhanapetta Ephesian letters, അവിടെ പ്രചാരത്തിലിരുന്ന മാന്ത്രിക ഏലസും ആഭിചാര മന്ത്രവും ദാനം ചെയ്യുവാൻ പ്രധാനമാണ്, ചെയ്യാൻ ശക്തിയുള്ളതാണ് എന്നവർ പ്രചരിപ്പിച്ചു. ദാന ശബ്ദി ലബ്ധി കിട്ടും, മത്സരങ്ങളുള്ള വിജയം, സംരംഭകരുടെ അഭിവൃദ്ധി, ഇങ്ങനെ പല രീതിയിലുള്ള അത്ഭുതങ്ങൾ നേടും എന്ന് പറഞ്ഞ് അന്ധവിശ്വാസം പരത്തിക്കൊണ്ടിരുന്നു. അപ്പം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഈ എഫേഴ്സിൻ ലെറ്റേഴ്സ് മേടിക്കാനായിട്ട് അവിടെ വരും. അങ്ങനെയുള്ള പേഗൻ അന്ധവിശ്വാസത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. മറ്റൊന്ന്, ഈ അർത്തെമിസ് ദേവിയുടെ അമ്പലം ഒരു മതകേന്ദ്രമായിരുന്നത് പോലെ തന്നെ ക്രിമിനൽ കുറ്റങ്ങളുടെയും ദുർമാർഗത്തിന്റെയും കേന്ദ്രം കൂടിയായിരുന്നു. ക്രിമിനൽ കുറ്റങ്ങളുടെ കുറ്റവാളികളും അതുപോലെ തന്നെ ദുർമാർഗങ്ങളും ആയിട്ടുള്ള ആളുകളെ പരിരക്ഷിക്കുന്ന സ്ഥലമാണ്. ഈ അമ്പല മേഖലയ്ക്ക് ഒരു രക്ഷാസങ്കേത പദ്ധതി ഉണ്ട്. ഏത് ക്രിമിനൽ കുറ്റം ചെയ്ത ആളും അവിടെ അഭയം നേടിയാൽ അയാൾ സുരക്ഷിതനായി ഇരിക്കും എന്നുള്ള ഒരു ചിന്തയുണ്ട്. പഴയ നിയമ ഭാഗത്ത് നമുക്കറിയാം സങ്കേത നഗരങ്ങളെ കുറിച്ച് അറിയാം. ഒരു മനുഷ്യൻ അറിയാതെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനോട് രക്ഷപ്പെടുവാൻ തക്കവണ്ണം സങ്കേതം നേരങ്ങൾ യോശുവ പ്രവാചകന്റെ സമയത്ത് സാധിക്കും. ഇത് അതുപോലെയല്ല, അവിടെ അറിയാതെ ചെയ്ത തെറ്റിന് അവൻ അവന്റെ പാപരിഹാരം അർപ്പിച്ച് അവന്റെ സങ്കേതത്തിലേക്ക് കടന്നു വരും, അങ്ങനെയുള്ളതാ. ഇവിടെ അങ്ങനെയല്ല, ഏത് ക്രിമിനൽ കുറ്റക്കാരനും അവൻ അഭയം നേടാൻ സുരക്ഷിതമായിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ അർത്തമിസ് ദേവിയുടെ അമ്പലം. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൽ ബഹുശതം പാവന വേശ്യകൾ ഉണ്ടായിരുന്നു. അവരെ വനിതാ പുരോഹിതകളായിട്ടാണ് പരിഗണിച്ചിരുന്നത്. ഇതിന്റെ ദുഷ്ടത ഓർത്ത് ഹെറാക്ലിറ്റസ് എന്ന് പറയുന്ന ദാർശനികൻ ഈ നഗരത്തെ ഓർത്ത് കരഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തെ വിലപിക്കുന്ന ദർശകൻ എന്ന നാമത്തിൽ അദ്ദേഹത്തെ അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. പൗലോസ്ലീഹ തന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചത് എഫേസൂസിലാണ്. തിമോത്തിയോസ് എഫേസൂസുമായി ബന്ധപ്പെട്ടിരുന്നതുകൊണ്ട് അവിടുത്തെ പ്രഥമ ബിഷപ്പായിട്ട് തിമോത്തിയോസിനെ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഫസ്റ്റ് തിമോത്തി 1:3. അക്വില ആൻഡ് പ്രിസ്കില്ല, അപ്പല്ലോസ് എന്നിവർ എഫേസൂസിൽ താമസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യോഹന്നാൻ അപ്പോസ്തോലനും ദൈവമാതാവിനെയും കൊണ്ട് അവിടെയാണ് താമസിച്ചത്. ക്രൂസിഫിക്ഷൻ കഴിയുമ്പോൾ യോഹന്നാൻ അപ്പോസ്തോലന്റെ കീഴിലാണ് കർത്താവ് മാതാവിനെ ഏൽപ്പിക്കുന്നത്. മാതാവും യോഹന്നാൻ അപ്പോസ്തോലനും ഈ എഫേസൂസിൽ ദീർഘകാലം താമസിച്ചതായിട്ട് അവിടെ പറയുന്നുണ്ട്. എഫേസൂസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് ഒരു വലിയ തുറമുഖമായിരുന്നു. ഇപ്പോൾ അത് ശൂന്യ കൂമ്പാരമായിട്ട് കടലോരം മണൽത്തീരമായി. പട്ടണം കടലിൽ നിന്ന് 6 മൈൽ പിൻവാങ്ങി എഫേസൂസ് ഞാങ്ങണ നിറഞ്ഞ ഒരു ചതുപ്പ് നിലമായിട്ട് മാറി. കൈസ്റ്റർ നദിയിൽ നിന്ന് ഒഴുകി വരുന്ന എക്കൽ കയറി ഈ പട്ടണം ഇപ്പോൾ പൂർണമായും നാമാവശേഷമായി എന്നുള്ളതാണ് ഇപ്പോൾ ആ പട്ടണത്തിന്റെ ഒരു അവസ്ഥയായിട്ട് കാണാനായിട്ട് നോക്കുന്നത്. ഇവിടെ എഫേസ്യ സഭയ്ക്കുള്ള സന്ദേശം ആരംഭിക്കുന്നത് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ കുറിച്ചുള്ള 2 വർണ്ണനകളോടുകൂടിയാ. 7 നക്ഷത്രങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്നവൻ അരുളി ചെയ്യുന്നു. 7 നക്ഷത്രം വലങ്കയിലേന്തി നടക്കുന്നവൻ. 7 നക്ഷത്രങ്ങൾ 7 സഭകളെ കുറിച്ചുള്ള ചിന്തയാ. John begins the letter of Ephesus with the 2 descriptions of present Christ. He holds the 7 stars in his right hand. That is to say, Christ holds the churches in his hands. The word for the whole is kratein. Kratein, K-R-A-T-E-I-N. And it is a strong word. It means that Christ has complete control over the church. If the church submits to that control, it will never go wrong. And more than that, our security lies in the fact that we are in the hand of Christ. They shall never perish, and no one shall snatch them out of my hand. St. John chapter 10 verses 10 to 10:28. അവിടെ പറയുന്നു, ഞാൻ അവയ്ക്ക് അനശ്വര ജീവൻ നൽകുന്നു, അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് പോവുകയുമില്ല. ഞാൻ അതിനെ പിടിച്ചിരിക്കുന്നു. ഹോൾഡ് എന്നുള്ള ഒരു വാക്കാണ് അവിടെ പറയുന്നത്. ഹോൾഡ്, ഞാൻ പിടിച്ചിരിക്കുന്നു. കർത്താവിന്റെ നിയന്ത്രണത്തിലാണ്, കർത്താവിന്റെ കയ്യിലാണ് എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. കർത്താവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ടിരിക്കുന്നതിനാൽ അതിന് അപദസഞ്ചാരം ചെയ്യുവാൻ കഴിയുകയില്ല. ഇതിന്റെ ഗ്രീക്ക് വാക്ക് വളരെ പ്രാധാന്യമുള്ളത്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പിടിക്കുക എന്നുള്ളത്, ഒരു പേന പിടിക്കാം, ഒരു മേശ പിടിക്കാം, ഇത് രണ്ടും പിടിക്കുക എന്നുള്ള അർത്ഥത്തില്ല. പക്ഷെ പേന പിടിക്കുമ്പോൾ അത് ഫുള്ളായിട്ട് നമ്മുടെ കയ്യിൽ അതിൽ ആകുന്നുണ്ട്. സ്ക്രാച്ച് ഔൺ എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് ഫുള്ളായിട്ട് നമ്മുടെ കർത്താവ് കയ്യിൽ ഇരിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഫുൾ കൺട്രോൾ അതിന്റെ കയ്യിൽ ഇരിക്കുക എന്നുള്ളതാണ്. ക്രിസ്തു ഏഴ് സഭകളെയും മുഴുവനായി തന്റെ കരങ്ങളിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സഭാ വിഭാഗത്തെ മാത്രമല്ല, എല്ലാ സഭയെയും കർത്താവ് തന്റെ ഉള്ളംകൈയിൽ വഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രത്യാശ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായിട്ട് സെക്കൻഡ് തിങ് ഹി വോക്സ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ സെവൻ ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്സ്. ദ ലാംപ് സ്റ്റാൻഡ്സ് ആർ ദ ചർച്ചസ്. ദ എക്സ്പ്രഷൻ ടെൽസ് ഓഫ് ക്രൈസ്റ്റ് അൺവേൾഡ് ആക്ടിവിറ്റീസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ചർച്ച്. He is not confined to any one of them. Wherever men are met to worship in his name, Christ is there. ഏഴ് നിലവിളക്കുകളുടെ മധ്യേ നടക്കുന്നവനാണ് ക്രിസ്തു. വിളക്കുകളാണ് സഭകൾ. ഈ വിളക്കുകളുടെ നടുവിലാണ് കർത്താവ്. സഭകൾക്ക് മധ്യേ ഉള്ള കർത്താവിന്റെ നിസ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനത്തെയാണ് ഇവിടെ അപ്പോസ്തലൻ വിവരിക്കുന്നത്. ഏഴ് സഭകൾ ഏതെങ്കിലും ഒന്നിനോട് മാത്രം ബന്ധിക്കപ്പെടുന്നതല്ല ക്രിസ്തു. അവൻ എല്ലാറ്റിലും സന്നിഹിതനാണ്. കർത്താവിന്റെ നാമത്തിൽ എവിടെയെല്ലാം ആരാധന നടത്തുന്നുവോ, ക്രിസ്തുവിന്റെ നാമത്തിൽ ആരെല്ലാം ഒരുമിച്ച് കൂടുന്നുവോ, അവരുടെ മധ്യത്തിൽ ഞാൻ നിശ്ചയമായും എഴുന്നള്ളുമെന്ന് അരുളിച്ചെന്ന കർത്താവ് തീർച്ചയായും ഇതിന്റെ മധ്യയുണ്ട്. ഇതിനു വേണ്ടതായിട്ടുള്ള ധൈര്യം പകർന്നു നൽകുവാൻ, അതിനു വേണ്ടതായിട്ടുള്ള കൃപ പകർന്നു തരുവാൻ തക്കവണ്ണം ക്രിസ്തുവിന്റെ ചൈതന്യം നമ്മളോടൊപ്പം ഉണ്ട്. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നമ്മുടെ മധ്യത്തിൽ നമ്മളോടൊപ്പം നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. ഇവിടെ എഫേസ്യ സഭാംഗങ്ങളെ കുറിച്ചുള്ള യോഹന്നാന്റെ വിലയിരുത്തൽ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ അധ്വാനത്തെ പ്രശംസിക്കുന്നു. കോഫോസ് എന്നുള്ള വാക്കാണ്. അവരുടെ അധ്വാനത്തെ പ്രശംസിക്കുന്നു. അധ്വാനത്തിനുള്ള ഗ്രീക്ക് പദം കോമ്പോസ്. പുതിയ നിയമത്തിനത് വളരെ പ്രീതിയുള്ള ഒരു റോമാലേഖനം 16:12 വാക്യത്തിൽ കർത്തൃ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കർത്താവിനു വേണ്ടി വളരെയധികം അധ്വാനിച്ചവർക്കും പൗലോസ് വന്ദനം ചെയ്യുന്നു. ഞാൻ മറ്റെല്ലാവരെക്കാളും അധികം അധ്വാനിച്ചിരിക്കുന്നുവെന്ന് പൗലോസും അഭിമാനം കൊള്ളുന്നുണ്ട്. 1 Corinthians 15:10 ഞാൻ അധ്വാനിച്ചു. ഇവിടെ കോപ്പിയോൺ എന്നുള്ള ക്രിയാരൂപത്തിന്റെ അർത്ഥം വിയർക്കും വരെ അധ്വാനിക്കുക എന്നുള്ളതാണ്. വിയർക്കുന്നത് വരെ അധ്വാനിക്കുക, ക്ഷീണിക്കുന്നത് വരെ അധ്വാനിക്കുന്നതിനെ കൊടുക്കുക, ക്ഷീണിച്ച് തളരുന്നത് വരെ ഉള്ള. അപ്പോൾ ഇതിനകത്ത് മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ അധ്വാനിക്കുന്ന അധ്വാനത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അല്ലാതെ സാധാരണയുള്ള പെരിഫറലായിട്ടുള്ള അധ്വാനത്തെ കുറിച്ചല്ല. മനസ്സും ശരീരവും ആത്മാവും ഒരുമിച്ച് സമ്മേളിക്കുമ്പോഴുള്ള അധ്വാനം. അപ്പൊ അങ്ങനെ അധ്വാനിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്നേഹം ആവശ്യമാണ്. സ്നേഹത്തെ പ്രതിയുള്ള അധ്വാനം, സ്നേഹിച്ചുകൊണ്ടുള്ള അധ്വാനം, അങ്ങനെയുള്ള അധ്വാനം വരുമ്പോൾ നമ്മൾ അതിന്റെ കണക്കോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അതിന്റെ എഴുതി സൂക്ഷിക്കുകയോ ഒന്നുമില്ല. അങ്ങനെ സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന അധ്വാനം വരുമ്പോൾ അതിന്റെ കണക്കുകൾ നമ്മൾ സൂക്ഷിക്കാറില്ല. രണ്ടാമതായിട്ട് ഉദാനം ചെയ്ത ക്രിസ്തു അവരുടെ ക്ഷമാപൂർവമായ സഹനത്തെ പ്രശംസിക്കുന്നു. ദ റിസൻ ക്രൈസ്റ്റ് പ്രൈസസ് ദ സ്റ്റെഡ്ഫാസ്റ്റ് എൻഡ്യൂറൻസ്. ഇവിടെ ഞാൻ കഴിഞ്ഞ നേരത്തെ ഓർമ്മിപ്പിച്ച ദ വേർഡ് സുപ്പോമിനോ എന്നുള്ള വാക്ക് തന്നെയാണ്. ദ റിസൻ ക്രൈസ്റ്റ് ഗോസ് ഓൺ ടു പ്രൈസ് ദ ക്രിസ്ത്യൻസ് ഓഫ് എഫസസ് ബിക്കോസ് ദേ ഹാവ് ടെസ്റ്റഡ് ഈവിൾ ആൻഡ് പ്രൂവ് ദം ലയേഴ്സ്. മൂന്നാമത്തേത് അവര് ദുഷ്ടജനത്തെ അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ അപ്പോസ്തോലന്മാരെന്ന് ഭാവിക്കുന്നവരെ പരിശോധിച്ച് അവർ അസത്യവാദികളെന്ന് തെളിയിക്കുന്നതിൽ പ്രദർശിപ്പിച്ച തീക്ഷ്ണതയും പൗലോസ് ഇവിടെ അഭിനന്ദിക്കുന്നു. വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുക എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇതിനാദ്യം രണ്ടാമത് പറഞ്ഞത് ഹിപ്പോ മിന്നോ എന്നുള്ള വാക്ക് നേരത്തെ പറഞ്ഞതായതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അത് നമ്മൾ ക്ഷമ അതിന്റെ ആഴത്തിൽ പുരൂറിപ്പില്ലാതെ സഹിക്കുമ്പോഴാണ് അത് ഹിപ്പോമിനോ ആയിട്ട് മാറുന്നത്. കടിച്ചു പിടിച്ച് വിമർശത്തോടെ കാട്ടുന്ന ക്ഷമയല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെയോ ധീരോദാത്തവും വീരോചിതവുമായ ക്ഷമ, അത് കഷ്ടങ്ങളും നഷ്ടങ്ങളും അംഗീകരിച്ചുകൊണ്ട് കൃപയും മഹത്വമായി രൂപാന്തരപ്പെടുത്തുന്ന തേജസ്കരണത്തിന് കാരണമായി തീരുന്ന സഹനമാണ്. അങ്ങനെയുള്ള സഹനമാണ് ഇവിടെ നമുക്ക് ആവശ്യമാണ്. മൂന്നാമത് ഇവിടെ ജനത്തോടുള്ള അപ്പോസ്തോലന്മാരെ ദുഷ്ടജനത്തോടുള്ള അസഹിഷ്ണുത. അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ അപ്പോസ്തോലന്മാരെന്ന് ഭാവിക്കുന്നവരെ പരിശോധിച്ച് അവർ അസത്യവാദികളെന്ന് തെളിയിക്കുന്നതിൽ പ്രദർശിപ്പിച്ച തീഷ്ണത, അത് പൗലോസ് ജാഗ്രത. നമ്മള് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ വെച്ചു പുലർത്തേണ്ട ഒരു കാര്യമാണ് ജാഗ്രത. അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശം മുതലാകും എന്ന് നമ്മൾ പാടുന്നുണ്ട്. ഇവിടെ വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. അവർ ആടിന്റെ വേഷത്തിൽ നിങ്ങളെ സമീപിക്കുന്നു, അകമേയോ അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. പ്രകാരം ആദിമ സഭയ്ക്ക് യേശു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. എഫേസസിലെ സഭയ്ക്കും പൗലോസ് തന്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്. ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ വന്ന് നിങ്ങളെ ആക്രമിക്കും, അവർക്ക് ആടുകളോട് അശേഷം കരുണ ഉണ്ടായിരിക്കുകയില്ല എന്നും ഒക്കെ പൗലോസ് അപ്പോസ്തലന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ, അതും അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം അന്ത്യോക്യയിലെ സെന്റ് ഇഗ്നേഷ്യസ് സഭയ്ക്ക് എഴുതുമ്പോൾ വ്യാജ ഉപദേശങ്ങൾക്ക് അവർ ചെവി അടച്ചു കളഞ്ഞതിനെ അവരെ അഭിനന്ദിച്ചുകൊണ്ട് അവരെ പ്രശംസിച്ചുകൊണ്ട് സെന്റ് ഇഗ്നേഷ്യസ് ലേഖനം എഴുതുന്നതായിട്ട് കാണുന്നുണ്ട്. മൂന്ന് കാര്യങ്ങളാണ് അവരെ കുറിച്ച്, എഫേസസിലെ ജനത്തെ കുറിച്ച് പറയാനായിട്ടുള്ള അവരുടെ അധ്വാനം, അവരുടെ സഹനം, അവര് വ്യാജത്തെ കുറിച്ചുള്ളത്, വ്യാജ അപ്പോസ്തോലന്മാരെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രതികരിച്ചത്. വീണ്ടും അവരെ കുറിച്ച് പറയാനായിട്ട് നിന്നെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്, നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്നുള്ള, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ള ഒരു കുറവ് നിന്നെ കുറിച്ച് പറവാനുണ്ട് എന്ന് ഇവിടെ പറയുന്നു. ആദ്യ സ്നേഹം നിന്റെ മടങ്ങി നിന്റെ ആദ്യ ആരംഭകാലത്തെ ഉത്സാഹം, ആദ്യ നാളിലെ നിന്റെ ഉത്സാഹം മന്ദീഭവിച്ചു പോയി. ഇസ്രയേലിനെ പറ്റിയുള്ള യഹോവയാം ദൈവത്തിന്റെ പരാജയം തന്നെയാണ്. ജെറമിയാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം, Jeremiah 2:2, നിന്റെ യൗവനത്തിലെ വിശ്വസ്തതയും വധുവിനടുത്ത സ്നേഹവും ഞാൻ ഓർക്കുന്നു. മരുഭൂമിയിൽ കൃഷിയോഗ്യമല്ലാത്ത നാട്ടിൽ നീ എന്നെ അനുഗമിച്ചത് ഞാൻ ഓർക്കുന്നു. ഇവിടെ യേശു ക്രിസ്തുവിനെ നീ രക്ഷിതാവും നാഥനുമായി അംഗീകരിച്ച കാലത്ത് നീ പ്രദർശിപ്പിച്ച നിന്റെ ഉത്സാഹ തിമിർപ്പ് നീ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രാരംഭകാലത്ത് നീ കാണിച്ച നിന്റെ ഉത്സാഹം, അത് ആളുകളോടും നമ്മുടെ സമസിഷ്ടങ്ങളോടുമുള്ള ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും, അത് രണ്ടും പ്രധാനപ്പെട്ട, ദൈവസ്നേഹവും മനുഷ്യരോടുള്ള സ്നേഹവും പരസ്പരം ബന്ധപ്പെട്ടതാണ്. എഫേസിലെ സഭ ദൈവസ്നേഹം വിട്ടുകളഞ്ഞതോടെ സഭാംഗങ്ങളോടുള്ള സ്നേഹവും വിട്ടുകളഞ്ഞു. ഇവിടെ രണ്ട് കാര്യമുണ്ട്, ക്രിസ്തീയ കൂട്ടായ്മയിലെ ആനന്ദവും ക്രിസ്തീയ ഗണത്തിലെ അംഗങ്ങളോടുള്ള സ്നേഹവും ലോപിച്ചു. രണ്ട് രീതിയിലുണ്ട്. ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞപ്പോൾ അതിൻ്റെ പരിണിതഫലം അത് സമശിഷ്ടങ്ങളോട് കൂടെയുള്ള ആളുകളോട് ഉള്ള സ്നേഹത്തിൻ്റെ കുറവായിട്ട് അത് മാറുന്നുണ്ട്. പരസ്പര സ്നേഹവും കരുതലും ആദിമ സഭയുടെ മുഖമുദ്രയായിരുന്നു. ഇവിടെ പറയുന്നുണ്ട് രണ്ടു തരത്തിലുള്ള ആദ്യ ഉത്സാഹം നഷ്ടപ്പെട്ടു പോയി. ക്രിസ്തീയ കൂട്ടായ്മയിലുള്ള ആനന്ദവും ആ ഗണത്തിലുള്ള അങ്ങളോടുള്ള സ്നേഹവും ലോപിച്ചുപോയി എന്ന് ഇവിടെ പറയുന്നു. ഇതിന് മടങ്ങി വരവിന്റെ പടികളാണ് ഇവിടെ പിന്നീട് പറയുന്നത്. പല സവിശേഷതകൾ അത്യസഭയ്ക്ക് ഉണ്ടായിരുന്നു, അത് അംഗീകരിക്കുന്നു. കഠിനമായ അധ്വാനം, ധീരോദാത്തമായ സഹിഷ്ണുത, പൂർവകാലത്ത് സ്നേഹ പ്രകർഷം നഷ്ടപ്പെട്ടു പോയി. ആകയാൽ പുനരുദ്ധാനത്തിനുള്ള മൂന്ന് പടികൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. നീ ഓർക്കണം, നീ നിന്റെ വെളിപാട് പുസ്തകം ഓർക്കുക. സഭാംഗങ്ങളുള്ള കർത്താവ് സംസാരിക്കുന്ന തങ്ങളുടെ ജീവിത മാതൃക കൊണ്ടും പ്രഭാഷണം കൊണ്ടും കർത്താവിനെ ശാസിച്ച പൗലോസ്, അപ്പല്ലോസ്, അക്വില, പ്രിസ്കില്ല മുതലായവരുടെ സേവനം, അവരുടെ ഇടയിൽ നടന്ന രസാകര പ്രവർത്തനങ്ങളെ കുറിച്ച് നീ ഓർക്കണം. നീ തിരിച്ചുവരവിനുള്ള പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയുന്നത് നീ ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാൻ ഞാൻ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. നീ ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. മൂന്ന് കാര്യങ്ങളാണ്. നീ ഓർക്കണം, മാനസാന്തരപ്പെടണം, നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. ഇത് മൂന്നും പ്രധാനപ്പെട്ട. First he says, remember, he is not here speaking to someone who has never been inside the church. He is speaking to those who are inside, have someone lost the way. Memory can often be the first step on the way back. തിരിച്ചു വരവിന്റെ ആദ്യത്തെ പടിയാണ് നീ ഓർക്കണം. നിന്റെ പൂർവകാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകളെ ഓർക്കണം. അധ്വാനിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഓർക്കണം. തങ്ങളുടെ ജീവിത മാതൃക കൊണ്ടും പ്രഭാഷണം കൊണ്ടും കർത്താവിനെ സാക്ഷീകരിച്ചവരെ ഓർക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മടങ്ങി വരവിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നീ ഓർക്കുക എന്നുള്ളതാണ്. പഴയ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുക. മുടിയനായ പുത്രന്റെ ഉപമയിൽ അവന്റെ മടങ്ങി വരവിനുള്ള ഏറ്റവും പ്രചോദനമായിട്ടുള്ള കാര്യം അവൻ തന്റെ പിതാവിന്റെ ഭവനത്തെ കുറിച്ച് ഉള്ള ഓർമ്മയാണ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ എത്രയോ വേലക്കാര് പോലും സന്തോഷിക്കുന്നു. എന്റെ പിതാവിന്റെ മേശയുടെ ആനന്ദം, എന്റെ പിതാവിന്റെ വീട്ടിലെ വേലക്കാരുടെ സന്തോഷം എത്രയോ ശേഷിപ്പിക്കുന്നു. ഇവൻ കൊടിയ ദാരിദ്ര്യത്തിൽ ഒന്നുമില്ലാതെ വിഷമിക്കുമ്പോൾ മുടിയനായ പുത്രൻ ഓർക്കുന്നത് പിതാവിന്റെ ഭവനത്തിന്റെ സന്തോഷമാണ്. ഇതാണ് അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ, അവനെ തിരിച്ചു വരുത്തുവാൻ ഇടയാക്കിയ സംഗതി. അവൻ തിരിച്ചു വരുവാൻ അവന്റെ പ്രതിഭവനത്തെ കുറിച്ചുള്ള ശക്തിയേറിയ ഓർമ്മ അവന് കാരണമായി തീർന്നു. സെന്റ് അഗസ്റ്റിനെ കുറിച്ചും സാധു സുന്ദർസിക്കിനെ കുറിച്ചും ഒക്കെ ഓർക്കുമ്പോൾ അവരുടെ ജീവിത സാക്ഷ്യം, അവരൊരു കാലത്ത് വഴിപിഴച്ച ജീവിതത്തിലാണ്. അപ്പൊ ആ സമയത്ത് ഇവരുടെ അമ്മമാര് ഇരുന്ന് പ്രാർത്ഥിച്ചു. സെന്റ് അഗസ്റ്റിനെ കുറിച്ച് മോണിക്ക എത്രമാത്രം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു എന്നുള്ളത് നമുക്കറിയാം. അവർ തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വസ്തുത പിൽക്കാലത്ത് അത് ഓർക്കുകയും അവരുടെ ജീവിതത്തെ അത്യധികം സ്വാധീനിക്കുകയും ചെയ്തതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീര് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, നമുക്ക് വേണ്ടി സഹായം ചെയ്തതൊക്കെ നമ്മളെ ഓർക്കാൻ, നമ്മുടെ മടങ്ങി വരുന്ന കാരണമായിട്ട് തീരുവാൻ ഇടയാക്കുന്ന സംഗതിയാണ്. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നു, നീ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്.
എന്തോ തെറ്റ് സംഭവിച്ചു എന്ന് ബോധ്യമാവുകയും ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് നീ മനസാന്തരപ്പെടുവാനായിട്ട് ഉള്ള ഒരുക്കം തുടങ്ങുകയും ചെയ്തത്. നമുക്ക് പലപ്പോഴും വീഴ്ചയ്ക്ക് കാരണമായിട്ടുള്ള അതിന് പലരെയും നമുക്ക് പറയാനായിട്ടു. Repent when we discover that something has gone wrong. There is more than one possible reaction. We may feel that nothing can sustain us, and so accept what we consider inevitable. We may be filled with a feeling of resentment and blame life instead of facing ourselves. We may decide that the old trail is to be found along forbidden pathway and try to find the space for life in sin. Christ says, repent. Repentance is the admission that the fault is ours. Repent ചെയ്യുക എന്ന് പറയുമ്പോൾ നാം നമ്മുടെ തെറ്റിനെ അംഗീകരിക്കുക. പലപ്പോഴും നമ്മുടെ തെറ്റിനെ വെള്ളം പൂശാനാ, അതിനെ നീതിവത്കരിക്കാനാ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് സ്വയം നീതീകരണം. അനുതാപത്തിന്റെ ഓപ്പോസിറ്റ് സ്വയം നീതീകരണം. പലപ്പോഴും നമ്മൾ സ്വയം നീതീകരണത്തിന്റെ അനുഭവത്തിലേക്ക് നിൽക്കുവാനായി നമ്മൾ ശ്രമിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോട് പറയുന്നു, നീ അനുതപിക്കുക, തെറ്റ് നമ്മുടെ തന്നെയാണ് എന്ന് സമ്മതിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് നോക്കും, വലിയ കാറ്റും കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടാകുമ്പോൾ പറയുന്നുണ്ട്, ഇതിന്റെ കാരണം ഞാൻ തന്നെ, എന്നെ എടുത്ത് വെള്ളത്തിലിടുക. പല അസ്വാഭാവികതകളും പല കഷ്ടതകളും പ്രയാസങ്ങളും കണ്ണുനീരുകളും ഒക്കെ വരുമ്പോൾ, ഒത്തിരി ട്രിബുലേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിഞ്ഞു നോക്കുവാനും നമ്മുടെ പങ്കാളിത്തം എന്താണെന്നുള്ളത് ഓർക്കുവാനും അതിനെ ഓർത്ത് അനുതാപത്തോടെ തിരിച്ചു വരുവാനും നമുക്ക് സാധിക്കണം. മുടിയനായ പുത്രന്റെ ജീവിതത്തിൽ അവൻ ഒരു ഒഴികഴിവും പറയുന്നില്ല. അവൻ, ഞാൻ എൻ്റെ പിതാവിന്റെ അടുത്ത് പോകും, എൻ്റെ പിതാവിനോട് ഞാൻ ഏറ്റുപറയും, അപ്പൊ ഞാൻ നിന്നോടും സ്വർഗത്തോടും തെറ്റ് ചെയ്തു എന്ന് അവൻ നിലവിളിക്കും. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ ദാസിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ എന്നും പറയും. ആ അപ്പന്റെ അടുത്ത് എന്നും ചെല്ലുമ്പോൾ അപ്പൻ ഇത് പറയുവാൻ അവന് അനുവാദം കൊടുക്കുന്നില്ല. അതിനു മുമ്പ് അപ്പൻ അവനെ സ്വീകരിക്കുക. നമ്മുടെ തെറ്റ് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് നമ്മുടെ കുറവുകളെ കണ്ടുപിടിക്കുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നു, നീ ആദ്യം ചെയ്തു വന്ന പ്രവൃത്തികൾ തന്നെ ചെയ്യുക. നീ ആദ്യം ചെയ്ത പ്രവൃത്തി ചെയ്യുക. നിന്റെ ആദ്യ പ്രവർത്തി ചെയ്യുക. രൂപാന്തരപ്പെട്ട ജീവിതത്തിന്റെ പ്രവർത്തനമാണ് അനുതാപത്തിന്റെ തെളിവ് എന്ന് പറയുന്നത്. രൂപാന്തരപ്പെട്ട ജീവിതത്തിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആദ്യ പ്രവർത്തി എന്ന് പറയുന്നത് ആദിമ നിർമ്മലതയുടെ ഒരു അനുഭവമാണ്. ആദിമ നിർമ്മലതയുടെ ഭാഗമാണ് ആ നിഷ്കളങ്കമായ അനുഭവത്തിലേക്ക് തിരിച്ചു വരുവാൻ. നിന്റെ ആദ്യ പ്രവർത്തി ചെയ്യുവാൻ, നിന്റെ നിഷ്കളങ്കതയിൽ നിനക്ക് പ്രവർത്തിപ്പാൻ നമുക്ക് സാധിക്കണം. എഫെസ്യ ക്രിസ്ത്യാനികൾക്കുള്ള പതനത്തിൽ നിന്നുള്ള തിരിച്ചു വരുന്നതിനുള്ള മൂന്ന് പടികൾ യോഹന്നാൻ അപ്പോസ്തോലൻ ഓർപ്പിക്കുന്നത് സ്മരണ, അനുതാപം, സർഗാത്മ പ്രവർത്തനം, നല്ല പ്രവർത്തി ചെയ്യുക എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. അടുത്തതായിട്ട് ഇവിടെ ഒരു പാഷാണ്ഡ ഉപദേശത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നിക്കലോന്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട് എന്ന് പറയുന്നു. അത് ഞാനും പകയ്ക്കുന്നു. ആറാം വാക്യം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് വിദ്വേഷിച്ച ഒരു വേദ വിരുദ്ധത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. The heretics we meet here as Nicolaitans. They are the only named, not defined. But we met them again in Pergamum. There they were very closely connected with those who hold teaching of Balaam. And that in turn is connected with eating things offered to idols and immorality. We meet precisely the same problem with Bethsaida. The wicked Jezebel is said to curse Christians and by immorality and eating offered to idols. ഇവിടെ നിക്കോളവനർ എന്നുള്ളത് അതിന്റെ ഉയർത്തുന്നേറ്റ കർത്താവ് ഉദ്ദേശിക്കുന്ന വേദവിപരീതം തന്നെയാണ് ഈ ഭാഷാണ്ടപുരത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു മേന്മ കൂടെ പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ യോഹന്നാൻ അവരുടെ ഗുണമേന്മകളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ മറന്നുപോയതായിരിക്കാം, കുടുംബിൽ അത് ഒന്നുകൂടി എടുത്ത് പറയുന്നതായിരിക്കാം. ഇത് പെർഗമോസിലെ സഭയ്ക്കും ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ജ്ഞാന മതത്തിന്റെ ഒരു ഭാഗമാണ് സഭ. ചരിത്രത്തിൽ അപ്പോസ്തോലിക കാലത്ത് ഭക്ഷണ വിതരണത്തിന് നിയോഗിക്കപ്പെട്ട 7 ചെമ്മാശന്മാരെ കുറിച്ച് അപ്പോസ്തോല പ്രവർത്തികൾ 6 അധ്യായത്തിൽ പറയുന്നുണ്ട്. അവരിൽ ഒരാൾ യഹൂദ മതം സ്വീകരിച്ച അന്ത്യോക്യക്കാരൻ നിക്കോളവോസ് ആയിരുന്നു. അന്ത്യോക്യക്കാരൻ നിക്കോളവോസ് ആയിരുന്നു അദ്ദേഹം യഹൂദ മതം സ്വീകരിച്ച എന്ന് പറയാം. ഐറേനിയസും ഹിപ്പോലിറ്റസും ഒക്കെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കൂട്ടർ ആസക്തിയിൽ നിയന്ത്രണ നിലപാടുകൾ ഇങ്ങനെയുള്ള ആസക്തിയിൽ നിയന്ത്രണമില്ലാതെ ജീവിച്ചവരാ. യാതൊരു കൺട്രോളും ഇല്ലാതെ ജഡത്തിന്റെ വഴിക്ക് നയിക്കുവാൻ വിട്ടുകൊടുത്തവരാ. നിയന്ത്രണമില്ലാത്ത ജീവിതം. നിക്കോളവോസിനെ കുറിച്ച് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ യുഗം അവസാനിച്ചു. ആകയാൽ നിയമങ്ങളും ചട്ടങ്ങളും അനുശാസനങ്ങളും ഇനിയും ഗൗരവിക്കേണ്ട കാര്യമില്ല. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ അവകാശമുണ്ട്. അപ്പോൾ ജഡത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം, ഇച്ഛകളുടെ പൂർത്തീകരണത്തിന് ഉള്ള സ്വാതന്ത്ര്യം, ശരീരത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും, അതിന് യാതൊരു നിയമങ്ങളോ യാതൊരു വിധമായിട്ടുള്ള നിബന്ധനകളോ ഇല്ല. രണ്ടാമതായിട്ട് അവരുടെ ചിന്ത, ശരീരം ദോഷത്തിന് അധീനമാണ്, ആത്മാവ് മാത്രമേ നല്ലതായിട്ടുള്ളൂ. ശരീരം തിന്മയാണ്, ആത്മാവ് മാത്രമാണ് വിശുദ്ധം. അതുകൊണ്ട് ഒരുവന് ശരീരം കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം എന്നും ചെയ്യാം. കാരണം ശരീരത്തെ കണക്കിലെടുക്കേണ്ടതില്ല. ജഡേച്ഛകളും കാമാർത്ഥികളും പൂരിപ്പിക്കുന്നതിൽ ശരീരത്തിനാണല്ലോ പങ്ക്. അതുകൊണ്ട് ആത്മാവിനെ ബാധിക്കുകയില്ല. ഇങ്ങനെയാണ്. മൂന്നാമതായിട്ട് ദൈവകൃപ പാപ ക്ഷമ നേടിത്തരും. ഉത്കൃഷ്ടമായ ക്രിസ്തീയ വിശ്വാസത്തിനനുസരിച്ച് ജീവിച്ചു. സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി സിദ്ധാന്തത്തെ വളച്ചൊടിച്ചതിനാൽ നിക്കോളവോസിന്റെ സിദ്ധാന്തം ഏറ്റവും ആപൽക്കരമായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഇതിനെ കുറിച്ച് പറയുന്നത്. മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ജഡത്തിനനുസരിച്ച് ജീവിക്കുക. ശരീരത്തിന്റെ അഭീഷ്ടപ്രകാരം ജീവിക്കുക. ദൈവകൃപ വ്യാപരിക്കുന്നത് കൊണ്ട് പാപ ക്ഷമ ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ട് എന്ത് തെറ്റിലും ചാടാം എന്നുള്ളതാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഇതിനെ കുറിച്ച് പറയുന്നത് അവരുടെ പഠിപ്പിക്കൽ വിജയിച്ചിരുന്നെങ്കിൽ ലോകം ക്രിസ്തു മതത്തെ രൂപാന്തരപ്പെടുത്തിയായിരിക്കും. ഈ നിക്കോളവോസിന്റെ സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം അദ്ദേഹത്തിന്റെ പഠിപ്പിക്കൽ വിജയിച്ചിരുന്നെങ്കിൽ ലോകം ക്രിസ്തു മതത്തെ രൂപാന്തരപ്പെടുത്തുകയും ക്രിസ്തു മതം ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് പകരം. The Nicolaitans were not preferred to be different. They were most dangerous of all heretics from the practical point of view. For if their teaching had been successful, the world would have changed to Christianity and not Christianity the world. അതുകൊണ്ട് അങ്ങനെയുള്ള ആ പാശ്ചാത്യ ഉപദേശത്തെ തോൽപ്പിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ശ്രേഷ്ഠത. അവസാനമായി എഫേസസിലെ സഭയ്ക്ക് കൊടുക്കുന്ന പ്രതിഫലം, ജയിക്കുന്നവന് ദൈവത്തിന്റെ പറുദീസയിൽ ജീവവൃക്ഷത്തിന്റെ ഫലം കൊടുക്കും. ജീവവൃക്ഷത്തെ കുറിച്ചുള്ള സങ്കല്പം ഏദൻ തോട്ടത്തിന്റെ കഥയാണ്. ഈ സങ്കല്പം തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ ഭരിക്കും. ഉൽപ്പത്തി പുസ്തകം 2:9. ആദാം അവിടെ നിന്ന് ബഹിഷ്കൃതമായി തീർന്ന കഥയൊക്കെ നമുക്കറിയാം. എന്നാൽ പിൽക്കാല ചിന്തയിൽ സാക്ഷാൽ ജീവൻ മനുഷ്യന് പ്രദാനം ചെയ്യുന്നത് എന്തോ അതിന്റെ പ്രതീകമാണ് ജീവവൃക്ഷം. മനുഷ്യന് ജീവൻ പ്രദാനം ചെയ്യുന്ന എന്തോ അതിന്റെ പ്രതീകമായി ജീവന്റെ വൃക്ഷം. അത് ബൈബിൾ കാണാനായിട്ട് നോക്കും. സദൃശവാക്യങ്ങൾ 3:18. ജ്ഞാനത്തെ കൈവശപ്പെടുത്തുന്നവർക്ക് അവൾ ജീവന്റെ വൃക്ഷമാണ്. നീതിയുടെ ഫലം ജീവന്റെ വൃക്ഷമാണ്. സഫലമായി കഴിഞ്ഞ ആഗ്രഹം ജീവന്റെ വൃക്ഷമാണ്. സൗമ്യമായ വാക്ക് ജീവന്റെ വൃക്ഷമാണ്. There is a conception of the tree of life. This is a part of the story of Garden of Eden. In the midst of garden, there was the tree of life. It was the tree of life Adam forbidden to eat. The later Jewish thought the tree came to stand for that which gave man life indeed. Wisdom is a tree of life to them that they lay hold of her. Proverbs 3:18. The fruit of the righteous is the tree of life. Proverbs 11:30. The hope fulfilled is a tree of life. Proverbs 13:12. A tongue is a tree of life. എങ്ങനെയുള്ള കൺസെപ്റ്റിൽ ജീവവൃക്ഷം എന്നുള്ളത് അത് യഥാർത്ഥ ജീവൻ പകർന്നു നൽകുന്ന ഒന്നാണ് എന്നുള്ളത്. എന്നാൽ മെസ്സിഹ വരികയും നൂതന യുഗം ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ജീവന്റെ വൃക്ഷം മനുഷ്യരുടെ ഇടയിലായിരിക്കും. അത് വിശ്വസ്തർക്ക് അത് ലഭിക്കുമെന്ന് അവിടെ വിശ്വസിച്ചിരുന്നു. ജീവവൃക്ഷത്തിന്റെ ഫലം ആസ്വദിക്കുക എന്നാൽ ദൈവരാജ്യത്തിൽ നീതിയുടെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ള സങ്കല്പമുണ്ട്. ജീവവൃക്ഷത്തിന്റെ ഫലം ആസ്വദിക്കുക എന്നാൽ ദൈവരാജ്യത്തിന്റെ നീതിയുടെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ള അർത്ഥവും ഇവിടെ നമുക്ക് കാണാനായിട്ട് നോക്കും. ആദാമിന് നഷ്ടമായ പറുദീസ മാമോദീസയിലൂടെ വിശ്വാസം സംരക്ഷമാകുന്നത് അത് ജീവവൃക്ഷത്തെ കുറിച്ചുള്ള സങ്കല്പമാണ്. വിശുദ്ധ കുർബാന എന്നുള്ളത് ജീവവൃക്ഷത്തിന്റെ ഫലമായും കാണാനായിട്ട് നോക്കും. മാമോദീസ കഴിയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, പറുദീസയിലാദം രുചി നോക്കാത്ത ഫലം ഞാൻ നിനക്ക് ഈ സമയം നിനക്ക് വയ്ക്കുന്നു എന്ന് പറയുന്നുണ്ട്. പറുദീസ എന്നുള്ള വാക്കും നമുക്കറിയാം, ഞാൻ എവിടെ ആയിരിക്കുന്നു അവിടെ ആയിരിക്കും എന്റെ ദാസന്. ഞാൻ എവിടെ ആയിരിക്കുന്നു, യോഹന്നാൻ 17:24. ഞാൻ എവിടെ ആയിരിക്കുന്നു അവിടെ അവരും ഉണ്ടായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വലതുഭാഗത്തെ കള്ളനോട് പറയുന്നുണ്ട്, നീ എന്നോടുകൂടെ പറുദീസയിൽ ആകും. ക്രിസ്തുവിനോടൊപ്പം ഉള്ള അനുഭവമാണ് പറുദീസയുടെ അനുഭവം. അവസാനമായിട്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നിവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ വാക്താവ് ക്രിസ്തുവാണ്. യോഹന്നാൻ പുള്ളി ഇന്റർമീഡിയറ്റ് മാധ്യമത്തിൽ മാത്രമേ ആവുന്നുള്ളൂ. ജയിക്കുക എന്നുള്ളത് അത് സൈനിക രംഗങ്ങളിലെ ഒരു പ്രയോഗമാണ്. പ്രാപഞ്ചികമായ ഒരു സമരം, അത്യുഗ്രമായ പ്രാപഞ്ചിക സമരം ആരംഭിച്ചു. ദൈവവും ക്രിസ്തുവും വിശ്വസ്ത അനുയായികൾ ഒരു വശത്ത്, സാധാന്യ വ്യൂഹം മറ്റൊരു വശത്ത്. ദൈവവശത്തുള്ളവര് പീഡനത്തിന് ശേഷം വിജയിയായി വരിക്കും. അവർക്ക് കിട്ടുന്ന അനുഭവമാണ് ജീവന്റെ പറുദീസയിൽ ദൈവത്തോടുള്ള ചേർന്നുള്ള ആ ഒരു വാസം. ഞാൻ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഫസ്റ്റ് ലെറ്റർ ടു ഓഫ് സെന്റ് ജോൺ ആണ് നമ്മളത്. ഫസ്റ്റ് ലെറ്റർ ടു എഫെസസ് ആണ്. എഫെസസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു, അവിടുത്തെ പാഷാന്റെ ഉപദേശത്തെ കുറിച്ച് ഓർത്തു, ജീവവൃക്ഷത്തെ കുറിച്ച് പറഞ്ഞു, നിക്കോളോനിയോയുടെ പശാന്റെ ഉപദേശത്തെ കുറിച്ച് പറഞ്ഞു. എന്തെങ്കിലും സംശയങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചിന്തകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ എന്തെങ്കിലും ഒരുപാട് പറയാനുണ്ടോ?
പ്രത്യേകിച്ചൊന്നുമില്ല. താങ്ക് യു വെരി മച്ച് അച്ഛൻ. നാളത്തെ ക്ലാസ് ഷെഡ്യൂൾ ചേഞ്ച് വന്നൊരു കാര്യം എന്നൊരു ഒന്ന് ശ്രദ്ധിക്കണേന്ന് ഒന്ന് ഓർപ്പിക്കണം. നാളെ പിസി ജോറേറ്റിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും ഈ സമയം തന്നെ 8 to 9 അന്നാമയും പാസ്റ്ററും. സോ ഇനി മുതൽ എല്ലാവരും വെനസ്ഡേ തേഴ്സ്ഡേയിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ മറക്കരുത്. അറിയാത്തവരോടൊക്കെ ഒന്ന് പറഞ്ഞ് എല്ലാവരെയും കുറച്ചുകൂടെയൊക്കെ ഒരു ഉത്സാഹം കൊടുത്ത് ക്ലാസ്സിൽ കൂടുതൽ അറ്റൻഡൻസ് ഉണ്ടാകാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കണം.
ഇന്നത്തെ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള താങ്ക്സ് അറിയിക്കുന്നു. കഴിയുന്നിടത്തോളം ആളുകൾ നമ്മുടെ അറിവിലും പരിചയത്തിലുമുള്ളവരെ കൂടെ ഇതിൽ സംബന്ധിക്കാൻ തക്കമെന്ന് നമ്മൾ ശ്രമിക്കുന്നു. പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജയമുള്ള നിന്റെ സുലീബായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള നിന്റെ കുടിയിൽ ഭൂഫാനങ്ങളായിട്ട് ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവ്, നിരൂപിലുള്ള സ്നേഹത്തും നിന്റെ ദൈവത്തിന്റെ തിരകിൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. അമ്മേ, ദൈവമായ കർത്താവെ, കൃപയിൽ സമർപ്പിക്കുന്നു. തമ്പുരാനെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിച്ച് അവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. കേൾക്കുന്ന വചനങ്ങൾ ദൈവാത്മാവിൽ സ്വീകരിപ്പാൻ തക്കൊള്ളും. ഞങ്ങളുടെ മനസ്സുകളെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഒരുക്കണമേ. അടിയന്റെ കുറവുകൾ ദൈവമേ കണക്കിടരുതേ. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടമപ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും തിരുസന്നിധിയിൽ തരുന്നു. ദൈവമേ, രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ മനസ്സമാധാനമില്ലാതെയുള്ള ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനത്തിനും ദൈവമേ കുടുംബ സന്തോഷത്തിനും വേണ്ടി ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരെ തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇമ്രാനെ ഇടപെടണമേ. ദൈവമേ, ഞങ്ങൾ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതത്തിൽ, അവരുടെ വേദനയിൽ, അവരുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾക്ക് ചെറിയ കൈത്താങ്ങൽ കൊടുക്കുവാൻ തക്കൊണ്ട് ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. ദൈവമേ, അവിടുത്തെ പ്രസ്ഥാനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഷ്ടപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിരസന്നിധിയിൽ തരുന്നു. ഞങ്ങൾ ഈ പ്രദേശത്ത് ഏറ്റവും അനുഗ്രഹത്തോട് നല്ല സാക്ഷ്യത്തോട് നിൽക്കുവാൻ ഞങ്ങളോട് സഹായിക്കണമേ. ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അടിയന്റെ കുറവുകളൊക്കെ കണക്കെടുക്കതേ. അതാ ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന ഉന്നതമായ സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ആക്കി തീർക്കണമേ. അതിപ്പോഴും ലൈപ്പോഴും നിന്നേക്കും തന്നെ. ഓക്കെ, താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.